നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളിൽ ആദ്യം സഹായം നൽകി രംഗത്ത് വന്നിട്ടുള്ളത് സഹകരണ ബാങ്കുകളാണെന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പം തന്നെ കൊച്ചിൻ മെട്രോയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ അതൊരു ആശയമായിരുന്ന കാലത്ത് ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റു ദേശാധികൃത ബാങ്കുകൾ പിന്തുണ നൽകാൻ തയ്യാറാകാതെ വന്നൊരു ഘട്ടത്തിൽ എറണാകുളത്തെ ജില്ലാ സഹകരണ ബാങ്കാണ് 417 കോടി രൂപ നൽകിക്കൊണ്ട് ഈ കൊച്ചിൻ മെട്രോ എന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ഗോശ്രീ പാലത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും സിയാലിൻ്റെ കാര്യത്തിലായിരുന്നാലും കൊച്ചിൻ എയർപോർട്ടിൻ്റെ കാര്യത്തിലായിരുന്നാലും ഒക്കെ തന്നെ പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക ധനസഹായം നൽകാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് കോപ്പറേറ്റീവ് സെക്ടറാണെന്ന് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിനുശേഷം പിന്നെ സ്വാഭാവികമായിട്ടും ഇതെല്ലാം ഒന്ന് റെയിലിന്മേലാകും, ഇതെല്ലാം സജീവമായിട്ട് മുന്നോട്ട് വരും എന്ന് കാണുന്നതായിട്ടുള്ള ഘട്ടത്തിലാണ് പലപ്പോഴും ദേശാധികൃത ബാങ്കുകളും ന്യൂ ജനറേഷൻ ബാങ്ക്സും എല്ലാം തന്നെ എത്തിച്ചേരുക. അപ്പോൾ നമ്മുടെ നാടിൻ്റെ വികസന ആവശ്യങ്ങൾക്ക് ഒരുപാട് പിന്തുണ നൽകാൻ കഴിയുന്ന ഒന്നായി കേരള ബാങ്ക് രൂപപ്പെടണമെന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് സംസ്ഥാനത്ത് സഹകരണ മേഖലയിൽ കേരള ബാങ്കിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് നടത്തുന്നത്. അത് മിക്കവാറും യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് വത്തിക്കാനിൽ പോപ്പിന്റെ റേഡിയോയുമായിട്ട് സംസാരിക്കും യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത്. പാപ്പ ഫ്രാൻസിസിന്റെ അനുഗ്രഹം കേരള ബാങ്കിന്റെ രൂപീകരണത്തിനും ലഭ്യമാകുമെന്ന് വിശ്വാസം.
സാധാരണ ജനങ്ങളുടെ ഉന്നമനം പ്രതീക്ഷിക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ഒരു ബേസിക് പോളിസി തന്നെ. ഗോ ടു ദ പെരിഫറി, അതിരുകളിലേക്ക്, എത്തപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് വൈദികരും നേതൃത്വത്തിലുള്ളവരും ഇറങ്ങിച്ചെന്ന് അവരുടെ ഉടുപ്പഴുക്കാക്കാനും കൈയഴുക്കാക്കാനും ഒക്കെ തയ്യാറാകണമെന്ന് എഴുതുകയും പറയുകയും അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്യുന്ന ആൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ജനകീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുമെന്ന്
നിശ്ചയമായിട്ടും. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് തന്നെ സഹകരണ മേഖല സൃഷ്ടിച്ചിട്ടുള്ള അത്ഭുതങ്ങൾ വളരെ വലുതാണ്. എല്ലാ മേഖലകളിലും നമ്മൾ ചെന്നെത്താത്തതായിട്ടുള്ള ഏറ്റവും നല്ല ഹോസ്പിറ്റൽസ് കോപ്പറേറ്റീവ് സെക്ടറിലാണ് നടക്കുന്നത്, അല്ലെങ്കിൽ സെക്ടറിലുമുണ്ട് ഏറ്റവും നല്ല ആശുപത്രി. ഒരുപക്ഷെ ഈ സ്വകാര്യ മേഖലയിലെ ആശുപത്രികളെ ഒന്ന് നിയന്ത്രിക്കാൻ അല്പം സാധിക്കുന്നത് ഈ സഹകരണ മേഖലയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് സഹകരണ മേഖലയിലെ കെയ്പിൻ്റെ കോളേജുകളിലാണ്. 14,000 കുട്ടികളാണ്. ഒരുപക്ഷെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം കോപ്പറേറ്റീവ് സെക്ടറിലേതാണ്. ഏറ്റവും വലിയ തോതിലാണ് കാർഷിക മേഖലയിൽ സഹകരണ രംഗം ഇടപെടുന്നത്. ഈ അടുത്ത കാലത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാമൂഹ്യ പ്രശ്നമായി ഈ പെൻഷൻ വിതരണം മാറുകയുണ്ടായി. അവിടെ KSRTC പെൻഷൻകാർ പെൻഷൻ യഥാസമയം കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥ ഒരുപക്ഷെ കേരളത്തിൻ്റെ മനസാക്ഷി ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. അവിടെ തന്നെ കോപ്പറേറ്റീവ് സെക്ടറാണ് അതിനകത്ത് ഇടപെട്ട് അവർക്ക് പെൻഷൻ കൊടുക്കാനും പിന്നീട് ഗവൺമെൻറ്റിൽ നിന്ന് ധനം സമാഹരിക്കാനൊക്കെ ആയിട്ടുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് വന്നു. അങ്ങനെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം പാപ്പ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അദ്ദേഹം ഇതുപോലെ പിന്നെ പെട്ടെന്ന് അദ്ദേഹം അംഗരക്ഷകരെ കൂടാതെ, അങ്ങനെയൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്, അംഗരക്ഷകരെ കൂടാതെയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെല്ലാ ഒരു രാഷ്ട്രത്തലവൻ്റെ എല്ലാ വിശേഷങ്ങളും മാറ്റിവെച്ചിട്ട് ഒരു സാധാരണ മനുഷ്യനായി സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി വരാനായിട്ട് പാപ്പ ഫ്രാൻസിസ് തയ്യാറാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ. പക്ഷേ നമ്മൾ കോപ്പറേറ്റീവ് സെക്ടറിൽ ആഗ്രഹിക്കുന്നതും പാപ്പയുടെ ഈ ലക്ഷ്യം തന്നെയാണ്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, അത് തന്നെയാണ് പാപ്പയും പറയുന്നത്, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലെ സാധാരണ മനുഷ്യർക്ക് നന്മ ചെയ്യാനായിട്ട് സാധിക്കണമെന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് അവിടെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്.
സാറിൻ്റെ ഈ സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ അങ്ങയുടെ ദേവസ്വം ബോർഡ് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മനുഷ്യൻ വിശ്വാസിയാണല്ലോ, അത് ഏത് മതത്തിൽപ്പെട്ടവനായിരുന്നാലും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക, സർക്കാർ പിന്തുണയ്ക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാഴ്ചപ്പാട് തന്നെയാണ്. അങ്ങനെയുള്ളൊരു വലിയ ഉത്തരവാദിത്വം വഹിക്കുമ്പോൾ പിന്നെ അത് മനുഷ്യ ജീവിതവും പരിസ്ഥിതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. വീണ്ടും സഭയുടെ പാപ്പ ഫ്രാൻസിസിൻ്റെ തന്നെ ഒരു കാഴ്ചപ്പാട്, അങ്ങ് അദ്ദേഹത്തെ ഏറെ ആരാധിക്കുന്നൊരു വ്യക്തിയായതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ ദേവസ്ഥാനങ്ങൾ പരിശുദ്ധമായിരിക്കണം ആത്മീയമായ തലത്തിലും അതിൻ്റെ പരിസരത്തിൽ പോലുമെന്നാണ് പാപ്പ ഫ്രാൻസിസ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ദേവസ്ഥാനങ്ങളൊരു കൂടുതൽ കമേഴ്ഷ്യലൈസ് ചെയ്തിട്ട് അതിൻ്റെ ആ പരിശുദ്ധി, ഒരു സ്ഥലശുദ്ധി നഷ്ടപ്പെടുന്നുണ്ട്, അതിൻ്റെ ആത്മീയത പോലും നഷ്ടപ്പെടുന്ന കാലഘട്ടത്തിൽ അങ്ങയുടെ ഈ മിനിസ്റ്റീരിയൽ പോസ്റ്റിൽ നിന്ന് അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണ് ഈ ദേവസ്വത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ദേവസ്ഥാനങ്ങളെക്കുറിച്ച്?
ഈ ദേവസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ, പള്ളികൾ, ആരാധനാലയങ്ങൾ എന്ന് പൊതുവേ നമുക്ക് വേണമെങ്കിൽ വിവക്ഷിക്കാം. അതെല്ലാം തന്നെ പാപ്പ ഫ്രാൻസിസ് എന്താണോ പറയുന്നത് അതിന് അനുരോധമാണെന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. പലതും യഥാർത്ഥത്തിൽ സത്യധർമാദികൾ വെടിഞ്ഞ് പ്രവർത്തിക്കുന്ന ഇടങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. ആളുകളെ, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്തിയാണോ വിഭക്തിയാണോ എന്നൊന്നും എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും സങ്കടങ്ങളും സൃഷ്ടിക്കുന്നതായിട്ടുള്ള അന്തരീക്ഷത്തിൽ ആശ്വാസത്തിനും അല്ലെങ്കിൽ ആലംബത്തിനുമായിട്ട് ആധുനിക മനുഷ്യൻ എത്തിച്ചേരുന്നത് ദേവസ്ഥാനങ്ങളിലാണെന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഇത്തരം ആരാധനാ ആലയങ്ങളിലാണ്, അത് ഹിന്ദുവാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, മുസൽമാനാകട്ടെ, അല്ലെങ്കിൽ പാഴ്സിയാകട്ടെ, സിഖുകാരനാകട്ടെ, ഏതു ജാതി മതസ്ഥരായിരുന്നാലും ശരി, പുതിയ കാലം, പുതിയ വെല്ലുവിളികളും പുതിയ വിഷമങ്ങളുമെല്ലാം മനുഷ്യൻ സമ്മാനിക്കുന്ന കാലമാണ്. ആഗോളവൽക്കരണത്തിൻ്റെതായിട്ടുള്ള പുതിയ കാലത്ത് കൂടുതൽ സ്ട്രെസ്, മാനസിക അസ്വാസ്ഥ്യത്തിന് മനുഷ്യൻ അടിമപ്പെടുന്നതായിട്ടുള്ളൊരു കാലമാണ്. ഈ കാലത്ത് തങ്ങളുടെ വേദനകളും വിഷമങ്ങളും അടങ്ങുന്നതായിട്ടുള്ള ദുരിതത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പാണ്ടക്കെട്ട് അഴിച്ചു വെക്കാനായിട്ട് മനുഷ്യൻ കാണുന്ന ഏക ഇടമായി ഈ ആരാധനാലയങ്ങൾ മാറുകയാണ്. കുടുംബ ബന്ധങ്ങളിൽ തന്നെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പഴയ കൂട്ടുകുടുംബ സമ്പ്രദായം തന്നെ മാറി അണുകുടുംബങ്ങളിലേക്ക് മനുഷ്യൻ വ്യാപരിക്കാൻ വേണ്ടി തുടങ്ങി. നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും പറയാൻ നമുക്ക് മറ്റാരുമില്ലാത്തതായിട്ടുള്ള സ്ഥിതി വരികയാണ്. ഈ സാഹചര്യത്തിൽ എന്തും ഇറക്കി വെക്കാനും എന്തും പറയാനും ആകെ മനുഷ്യന് ആശ്രയിക്കാൻ കഴിയുന്ന ഇടങ്ങൾ ദേവസ്ഥാനങ്ങൾ മാത്രമായിട്ട് മാറുന്നതായിട്ടുള്ള ഒരു പുതിയ ലോകമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും അന്തരീക്ഷത്തെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ് ദേവസ്വം വകുപ്പിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ സ്വീകരിക്കുന്നത്. ഏത് ആരാധനാ കേന്ദ്രമായിരുന്നാലും ശരി, ആരാധനാ കേന്ദ്രങ്ങളിൽ മനുഷ്യന് സമാധാനവും ശാന്തിയും ലഭ്യമാകുന്നതായിട്ടുള്ള അന്തരീക്ഷം ലഭ്യമാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അവിടെ അത് മറ്റേതെങ്കിലും തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ കൊള്ളരുതായ്മകൾക്കോ തങ്ങളുടെ ശാരീരികമായിട്ടുള്ള മിടുക്ക് കാണിക്കാനുള്ള ഇടങ്ങളുമായി മാറരുത് എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 21 മാസക്കാലവും ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. ആ രൂപത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ന് ചില ഇടങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് അവിടെ ഈശ്വര വിശ്വാസികളല്ലാത്ത ചില ആളുകൾ ഈശ്വരനെ കച്ചവടം ചെയ്യുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഭഗവാന്റെ പേരിൽ നടത്തുന്നതായിട്ടുള്ള കൊള്ളരുതായ്മകൾ വളരെ വലുതാണ്. ഈശ്വരന്റെ പേരിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ, അപ്പോൾ അതെല്ലാം തന്നെ അവസാനിപ്പിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ സമൂഹത്തിന് അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരണമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിട്ടുള്ള വളരെ ഏറ്റവും മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിച്ചു കൊടുക്കുക ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണെന്നുള്ള നിലയിലാണ് സർക്കാർ ഈ ദേവസ്വം സ്ഥാനങ്ങളിലേക്കുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ നോക്കി കാണുന്നത്. അതിനനുസരണമായിട്ടുള്ള പ്രവർത്തനമാണ്. പരിസ്ഥിതിയെ സംബന്ധിച്ചും അതുപോലെ വനവൽക്കരണത്തെ സംബന്ധിച്ചും കാർഷികമായിട്ടുള്ള മുന്നേറ്റത്തിന് സഹായകരമാവുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമെല്ലാം തന്നെ നമ്മുടെ ക്ഷേത്രങ്ങളെ ഉപയോഗപ്പെടുത്താൻ അല്ലെങ്കിൽ നമ്മുടെ ആരാധനാലയങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയണമെന്ന കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ഗവൺമെൻറ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെതായിട്ടുള്ള പ്രശ്നം, പിന്നെ മനുഷ്യന് നേരിടുന്നതായിട്ടുള്ള പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിട്ടുള്ള പ്രശ്നം, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നതിനു ഗവൺമെൻറ് തന്നെ ഹരിത കേരളം എന്ന ഒരു മിഷൻ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആ മിഷനെ സഹായിച്ചുകൊണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഹരിതക്ഷേത്രമെന്ന ഒരു പ്രായോഗിക പ്രവർത്തന പരിപാടി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. ക്ഷേത്രങ്ങളുമായിട്ടൊക്കെ ചേർന്ന് നേരത്തെ പണ്ടുകാലത്ത് ധാരാളം സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ പലപ്പോഴും കയ്യേറി ഇന്ന് ക്ഷേത്രത്തിന് അത്രയേറെ സ്ഥലങ്ങളില്ല. എന്നാലും ഉള്ള സ്ഥലങ്ങൾ കാട് പിടിച്ച് പാമ്പിൻ കൂടായിട്ട് കിടക്കാൻ വേണ്ടി പാടില്ല. ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്ത് ആ കാർഷിക താല്പര്യത്തിലേക്ക് അന്തരീക്ഷത്തിലേക്ക് ഭക്തരെ കൂട്ടിക്കൊണ്ടുവന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഹരിത കേരളത്തിന് സമാന്തരമായി തന്നെ അല്ലെങ്കിൽ അതിനെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് ഹരിതക്ഷേത്രം എന്ന പ്രോജക്റ്റ് ഞാൻ കൂടെ മുൻകൈയെടുത്ത് കേരളത്തിലെ ദേവസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം.
ഇത് പള്ളികളിലും ചെയ്യേണ്ടതാണ്. സാറ് പാപ്പായെ കാണാൻ പോകുന്ന ഒരു പൊതുകൂടിക്കാഴ്ചയിലാണ് തീർച്ചയായിട്ടും ബുധനാഴ്ചകളിൽ പതിവുള്ള. തീർച്ചയായിട്ടും പാപ്പായെ അടുത്ത് കാണാനും സംസാരിക്കാനും ഇടം കിട്ടും. കഴിഞ്ഞ ബുധനാഴ്ച പാപ്പ പറഞ്ഞ പള്ളികളെക്കുറിച്ച് പറഞ്ഞ ഈ ദേവസ്ഥാനങ്ങളെക്കുറിച്ച് പറഞ്ഞൊരു വളരെ മൗലികമായൊരു കാഴ്ചപ്പാട്, ക്രിസ്തുവിൻ്റെ ബലിയാണ് കുർബാന എന്ന് പറയുന്നത്. ഒരു ക്രൈസ്തവന് അല്ലെങ്കിൽ ഒരു കത്തോലിക്കിന് ഏറ്റവും പരമമായ ഒരു പ്രാർത്ഥനയാണിത്. അതിന് ഒരിക്കലും പണം വാങ്ങുന്നത് ശരിയല്ല എന്ന് മാർപ്പാപ്പ പറഞ്ഞു. പക്ഷേ കൊച്ചു കേരളത്തിൽ മാത്രമല്ല, എവിടെയും പണത്തിലാണ് ഈ കുർബാന നടത്തുന്നത്. അത് അമിതമായും അത് ഒരു ന്യായമല്ലാത്ത വിധത്തിലും പോകുന്നത് ഇൻഡയറക്റ്റായിട്ട് പാപ്പ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. കേരളത്തിലെ മെത്രാന്മാരും വിശ്വാസികളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അതിന് എത്രത്തോളം പണം വാങ്ങാം, അതിൻ്റെ പരിധികൾ ലംഘിക്കുന്നുണ്ടോ, അതിൻ്റെ ആർഭാടങ്ങൾ ലംഘിക്കുന്നുണ്ടോ, അതിനോട് ബന്ധപ്പെട്ട ദേവാലയ പരിസരങ്ങൾ മലീമസമാക്കപ്പെടുന്നുണ്ടോ എന്നുകൂടെ ചിന്തിക്കാനാണ് പാപ്പ ഒരു കൂടിക്കാഴ്ചയിൽ പറഞ്ഞത്.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ,
ആശയം തന്നെ.
അതെ അതെ, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പാപ്പ ഇങ്ങനെയുള്ള ഒട്ടനവധി നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പറഞ്ഞ കാര്യം വളരെ വസ്തുതാപരമായി ശരിയായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ക്ഷേത്രങ്ങൾ മാത്രമല്ല പള്ളികളുമൊക്കെ തന്നെ അവിശ്വാസികളുടെ താവളങ്ങളായിട്ട് മാറുന്നു എന്ന് സംശയിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ആർഭാടങ്ങളുടെയും ആധുനികമായിട്ടുള്ള എല്ലാ ഉപഭോഗങ്ങളുടെയും പിന്നാലെ പരക്കം പായുന്നതായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതെ, അങ്ങനെ ഒരു എല്ലാം അങ്ങനെ 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 കച്ചവടവൽക്കരിക്കപ്പെടുക തന്നെയാണ്. ദേവാലയങ്ങളെക്കാൾ പ്രാധാന്യം കച്ചവട സ്ഥാപനങ്ങൾക്കായിട്ട് പലയിടവും മാറുകയാണ്. കേരളത്തിൽ അതിപ്പോൾ ഒരു സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. ചില ക്യാമ്പസുകളിൽ ചെന്നാൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ അത് തന്നെയാണ്. ഏതായാലും അതിൽ നിന്നുള്ളൊരു മോചനമാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് പാപ്പ ഫ്രാൻസിസ് പറയുന്നത്. അത് എങ്ങനെയെങ്കിലും പൂർത്തീകരിക്കപ്പെടട്ടെ, അത് നടപ്പിലാക്കാനായിട്ട് സാധിക്കട്ടെ.
സ്ഥാനമേറ്റ 2013 മുടങ്ങി അദ്ദേഹം ഒരു ആഗോള തലത്തിലുള്ളൊരു കർദിനാൾ കമ്മീഷൻ ഉണ്ടാക്കി സഭയുടെ ഒരു നവീകരണത്തിന് പരിശ്രമിക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. വത്തിക്കാനിൽ മാത്രമല്ല പ്രാദേശിക സഭകളിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്.
നിശ്ചയമായിട്ടും അദ്ദേഹം കുറച്ചുകൂടെ ശക്തമായിട്ട് ലോക സമൂഹത്തോട് ഈ വത്തിക്കാനിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ മതി, അദ്ദേഹം ആ പറയുന്നതിൻ്റെ പിന്നിലായിരിക്കും ഈ സമൂഹമാകെ. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം എന്താണോ പറയുന്നത് എന്ന് കാതോർക്കാനായിട്ട് സമൂഹം കാത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇത്തരം അഴിമതികൾ, കൊള്ളരുതായ്മകൾ, കുരുത്തക്കേടുകൾ ഒട്ടും തന്നെ സഭയ്ക്ക് ചേരാത്തതായിട്ടുള്ള അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ചേരാത്തതായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അവയിലേക്ക് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടികൾ പായിക്കാനായിട്ട് കഴിയുകയും വളരെ ശക്തമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് അവയെ വിമർശിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയും ചെയ്താൽ അതിൻ്റെ പിന്നാലെ ഉണ്ടാകുന്നത് ഒരു നവോത്ഥാനം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. നവീകരണം തന്നെ നടക്കും, അത് ആവശ്യമാണെന്ന അവസ്ഥ തന്നെയാണ്.
ദേവസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന അങ്ങ് സുരേന്ദ്രൻ സാറ് ചിന്തിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ മലയാറ്റൂർ ഒരു വൈദികൻ കൊല്ലപ്പെട്ടു. കേരളസഭയെ നയിക്കേണ്ട ഒരു തിരുമേനിയെ സാമ്പത്തിക അഴിമതിയുടെ പശ്ചാത്തലത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അത് വ്യാജമാണോ സത്യമാണോ എന്ന് ഇനിയും തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. എങ്കിൽ തന്നെയും എങ്ങോട്ടാണ് ഈ ചലനങ്ങൾ, കൊച്ചു കേരളത്തിൻ്റെ ഈ ആത്മീയ തലത്തിലുള്ള ദേവസ്ഥാനങ്ങളിലുള്ള ചലനങ്ങൾ അങ്ങ് വിലയിരുത്തുന്നത്?
ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ പുതിയ ലോകം അല്ലെങ്കിൽ പുതിയ കാലം സമ്മാനിക്കുന്നതായിട്ടുള്ള ആഗോളവൽക്കരണത്തിൻ്റെ പിടിയിലാണ് പൊതുവെ നമ്മുടെ സമൂഹമാകെ. അതിൽ നിന്ന് സഭയും ദേവസ്ഥാനങ്ങളും തന്നെ വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നില്ല എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ അങ്ങ് ചൂണ്ടിക്കാണിച്ചതായിട്ടുള്ള 2 കാര്യങ്ങളിലും കാണുന്നത്. ഒരു വൈദികൻ്റെ ദാരുണമായിട്ടുള്ള കൊലപാതകം, അതുപോലെ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അറിയപ്പെടുന്നതായിട്ടുള്ള ഒരു സഭാധ്യക്ഷൻ്റെ മേൽ ഉയർന്നു വന്നിരിക്കുന്നതായിട്ടുള്ള ഗൗരവമുള്ള ആക്ഷേപങ്ങൾ, ഇതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഒരു പുനർ ചിന്തനത്തിനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുനർ വായനയ്ക്കും സഭാ സമൂഹമടക്കം എല്ലാ മതവിശ്വാസികളും തയ്യാറാകേണ്ടതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തലിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിശ്ചയമായിട്ടും അതിൻ്റെ അനുരണനങ്ങൾ ഇപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അതിന് പോസിറ്റീവായിട്ടുള്ള ഒരു ഫലം തന്നെ ഉണ്ടാകുമെന്ന വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചുള്ളത്.
സാറിൻ്റെ ഈ പാപ്പായുടെ ദർശനം ഒരു അനുഗ്രഹമാകട്ടെ അങ്ങയുടെ ഈ രാഷ്ട്രീയ മേഖലയിൽ, ജനങ്ങളുടെ നവീകരണത്തിൻ്റെ മേഖലയിൽ ഇനിയും നവമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് സഹകരണ പ്രസ്ഥാനത്തിലും അതുപോലെ തന്നെ മറ്റ് മേഖലകളിൽ അങ്ങ് ചുവടുവച്ചിരിക്കുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിനും ഈ സമയം വത്തിക്കാൻ റേഡിയോയ്ക്ക് വേണ്ടി ചെലവഴിച്ചതിന് വത്തിക്കാൻ റേഡിയോയുടെ പേരിലും ശ്രോതാക്കളുടെ പേരിലും അങ്ങയ്ക്ക് നന്ദി പറയുന്നു.
എന്നെ സംബന്ധിച്ചും വ്യക്തിപരമായിട്ട് വളരെ സന്തോഷമുള്ള ഒരു യാത്രയാണിത്. ഞാനും എൻ്റെ ഭാര്യയും സുലേഖ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച ഈ യാത്രയിൽ റോയിയോടൊപ്പം ഉള്ളത്. റോയി ഒരു നല്ല സുഹൃത്താണത് മാത്രമല്ല, നല്ലൊരു ഗൈഡാണ്, നല്ല എല്ലാ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഇവരുടെ ഇവരോടൊപ്പമുള്ള എൻ്റെ യാത്ര എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരവും സന്തോഷകരവുമായിട്ടുള്ള കാര്യമാണ്. ഞാൻ യഥാർത്ഥത്തിൽ ബെർലിനിൽ നിന്നും റോമിൽ വന്നിറങ്ങുമ്പോൾ റോമാ നഗരത്തെക്കുറിച്ച് ചരിത്രത്തിൽ കേട്ട കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഒന്ന് പുനർജനിക്കുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ റോമ നഗരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഇവിടെ വത്തിക്കാനിലെത്തിച്ചേരുക എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ ജനിച്ചത് തന്നെ കൊച്ചുവേളി പള്ളിക്ക് സമീപമുള്ള ഒരു വീട്ടിലാണ്. പള്ളിയിൽ നിന്നും ഒരു വിളിപ്പാടകലെ ഉള്ള മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. ഞാൻ വളർന്നതെല്ലാം പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടാണ് വളർന്നത്. എൻ്റെ കൂട്ടുകാരും എല്ലാം തന്നെ മത്സ്യത്തൊഴിലാളികളും മറ്റുമായിട്ടുള്ള ആളുകളായിരുന്നു കുട്ടിക്കാലത്തെ കൂട്ടുകാരെല്ലാം തന്നെ. അന്നു മുതൽ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹമായിരുന്നു എന്നെങ്കിലും ഒരു കാലത്ത് പോപ്പിൻ്റെ വസതിയിൽ വത്തിക്കാനിൽ അവിടെ എത്തിച്ചേരുക എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അതിന് ഒരു സൗകര്യം ഉണ്ടായി എന്നുള്ളത് വളരെ സന്തോഷം. ഈ യൂറോപ്യൻ യാത്ര തന്നെ ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം ഇവിടെ ഈ വഴി വരാമല്ലോ എന്നുള്ളതായിരുന്നു. അല്ലാതെ എനിക്ക് എന്നെ പോലുള്ള ഒരാൾക്ക് പിന്നെ വരാൻ പലപ്പോഴും വിഷമമായിരിക്കും ഇവിടെ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ യാത്ര തന്നെ ബെർലിൻ, വത്തിക്കാൻ അല്ലെങ്കിൽ റോം, അതിലൂടെ ഇറ്റലിയിൽ മിലാനിലേക്ക് പോകുക എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സംഗതി എടുത്തത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ വരാനും പോപ്പിൻ്റെ വത്തിക്കാൻ റേഡിയോവുമായിട്ട് പിന്നെ ഇടപെടാനും ഇവിടെ വില്യം അച്ഛനെ പരിചയപ്പെടാനും അച്ഛനോടൊപ്പം കുറച്ച് സമയം വത്തിക്കാൻ റേഡിയോയ്ക്ക് വേണ്ടി ഈ മുഖാമുഖത്തിൽ പങ്കെടുക്കാനും സാധിച്ചത് ഞാൻ നേരത്തെ ആമുഖമായിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ പൊതുജീവിതത്തിലെ വളരെ ധന്യമായിട്ടുള്ള നിമിഷങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. വത്തിക്കാൻ റേഡിയോ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും എൻ്റെയും എന്നെ ഇങ്ങോട്ടേക്ക് നിശ്ചയിച്ചയച്ച ബഹുമാനിയനായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെയും, അദ്ദേഹം എനിക്ക് ഒരു കത്ത് തന്നെ തന്നിട്ടുണ്ട് പാപ്പ ഫ്രാൻസിസിന് നൽകുന്നതിന് വേണ്ടിയിട്ട്. അത് കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് നൽകാനും കൂടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും എല്ലാവരുടെയും കേരളത്തിലെ ജനങ്ങളുടെ ആകെ പേരിൽ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷകരമായിട്ടുള്ള, ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു ഭാവി ജീവിതത്തെ ആശംസിക്കാൻ കൂടെ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. എല്ലാവരുടെ മനസ്സിലും ശാന്തിയും സമാധാനവും ഉണ്ടാകുന്ന നാളുകളാകട്ടെ. പാപ്പ ഫ്രാൻസിസ് സൂചിപ്പിക്കുന്നത് പോലെ സമാധാനമാണ് പ്രാധാന്യമെന്ന കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകാൻ നമ്മുടെ സമൂഹത്തിന് സാധിക്കട്ടെ എന്ന ആശംസയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.
ഇനിയുമുള്ള ദിവസങ്ങൾ ശുഭമായിരിക്കട്ടെ, നന്നായിരിക്കട്ടെ. സാറിൻ്റെ രാഷ്ട്രീയ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു.
നന്ദി, സന്തോഷം.